رحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ചു കൂടലിനെ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ കാരണം നമ്മുടെ തിന്മകളും നന്മകളായി മാറ്റിമറിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ ശേഷിക്കുന്ന കാലം അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ എല്ലാ ആഴ്ചയും നിങ്ങൾ ഈ ദിവസം കിതാബ് തൗഹീദാണ് പഠിക്കുന്നത് അല്ലെ? തഫ്സീറ ബുധനാഴ്ച ഖുർആൻ എന്നാ. ഖുർആൻ നിങ്ങൾ ഏത് സൂറത്ത് ഇപ്പൊ പഠിക്കുന്നത്? നാസിയാത്ത്. നാസിയാത്ത് കഴിഞ്ഞു, മാഷാല്ലാ. വലിയ നിഅമത്താണ് ദീൻ പഠിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്, വലിയ നിഅമത്താണ്. എത്രയോ ആൾക്കാർക്ക് അതിന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ദുനിയാവിലേക്ക് ചില മലക്കുകളെ അയക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകളെ ദുനിയാവിലേക്ക് അയക്കും. ആ മലക്കുകളുടെ ജോലി എന്താണെന്നാൽ, അല്ലാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന സദസ്സുകൾ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കലാമിനെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആ മലക്കുകൾ കയറിപ്പോകും. ആ മലക്കുകൾ ആ സദസ്സുകൾ അന്വേഷിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കിലേക്ക് മലക്കുകൾ കയറിപ്പോകും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, എന്റെ അടിമകളെ നിങ്ങൾ ഏതവസ്ഥയിലാണ് വിട്ടിട്ട് വന്നത്? അതായത് നിങ്ങൾ വരുമ്പോൾ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയാം. എന്നിട്ടും അല്ലാഹു മലക്കുകളോട് ചോദിക്കും. മലക്കുകൾ പറയും, അവർ നിന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, അവരെന്താണ് ആവശ്യപ്പെടുന്നത്? അപ്പോൾ മലക്കുകൾ പറയും, അവർ നിന്നോട് പാപമോചനം തേടുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ അല്ലാഹുവിനോട് പറയും, ഇസ്തിഗ്ഫാർ നടത്തുന്നു, നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. അപ്പോൾ അല്ലാഹു അവരോട് ചോദിക്കും, മലക്കുകളോട് ചോദിക്കും, അവർ എന്റെ സ്വർഗത്തെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ മലക്കുകൾ പറയും, കണ്ടിട്ടില്ല. എന്നിട്ടും അവർ നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഞാൻ അവരുടെ പാപങ്ങളെല്ലാം അവർക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. അത് ഇൽമു പഠിക്കുന്ന ആൾക്കാരുടെ ശ്രേഷ്ഠതയാണ്. അല്ലാഹു ഒരിക്കലും വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയ ആളെ പറ്റി ചോദിക്കുന്നില്ല അവരെന്താ ചെയ്തതെന്ന്. അതുപോലെ തന്നെ ഭൗതികമായ ഏത് കാര്യം ചെയ്താലും അല്ലാഹു ചോദിക്കുന്നില്ല, മറിച്ച് ചോദിക്കുന്നത് ഇൽമു പഠിച്ചവരെ പറ്റി മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ചോദിക്കും. അവസാനമായി മലക്കുകൾ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവെ ഇങ്ങനെയൊക്കെയാണ് കാര്യം, പക്ഷേ ആ ഇൽമിന്റെ സദസ്സിന്റെ അരികിലൂടെ ഒരു വ്യക്തി കടന്നു പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ഇൽമിന്റെ മജ്ലിസ് ഒന്നുമല്ല ലക്ഷ്യം, മറിച്ച് അദ്ദേഹം അതിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മജ്ലിസ് കണ്ടു, അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ കയറിയിരുന്നു. അല്ലാതെ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു ഇൽമിനോടുള്ള താല്പര്യം കൊണ്ട് വന്നതൊന്നുമല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എന്തായാലും ആ ഒരു ഇൽമിന്റെ സദസ്സിന്റെ കൂടെ അദ്ദേഹം ഇരുന്നതിന്റെ പേരിൽ അവനും കൂടി നാം പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അത്രയും മഹത്വമുള്ള സദസ്സാണ് ഇൽമിന്റെ സദസ്സ്. അതുകൊണ്ട് പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും ചെയ്യുമ്പോഴും അത് ദഅവത്തിന് നാം ഉപയോഗിക്കുമ്പോഴും ഒക്കെ പൂർണ്ണമായി ഇഖ്ലാസ് ഉണ്ടാകാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക ഇൻഷാഅല്ലാഹ്. അപ്പൊ നിങ്ങളോട് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈമാൻ. ഈമാനിനെ പറ്റി നിങ്ങൾ പഠിച്ചുവല്ലോ. ഇപ്പൊ കിതാബ് തൗഹീദ് ഏകദേശം നിങ്ങൾ അവസാന ഭാഗത്തെത്തിയില്ലേ? എവിടെയൊക്കെ? 18-ാമത്തേത്. ഏതാ ബാബ് അത്? ബാബു ഖൗലില്ലാഹി തആല. ബാക്കി ബാബു ഖൗലില്ലാഹി തആല പറഞ്ഞാല് സാറില്ല. ഏതായാലും അപ്പൊ ഞാൻ ഇൻഷാല്ലാഹ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ചില ഇൽമിന്റെ മഹത്വങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈമാൻ എങ്ങനെ അധികരിപ്പിക്കും. ഇപ്പൊ ഈമാനെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കിതാബ് തൗഹീദിൽ. കിതാബ് തൗഹീദിൽ പ്രധാനമായിട്ട് ഏതാ ചർച്ച? റുബൂബിയത്താണോ ഉലൂഹിയത്താണോ അസ്മാ സിഫാത്താണോ? ഉലൂഹിയത്ത്. ആ അപ്പൊ ഇൻഷാല്ലാ തൗഹീദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും അത് ആവശ്യമായ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, തഫ്സീർ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. അപ്പം ഈമാൻ അധികരിപ്പിക്കാൻ വേണ്ടി, ഈമാൻ അധികരിക്കാൻ നമുക്ക് സഹായമാകുന്ന ചില കാര്യങ്ങൾ എന്താണ്? ഈമാൻ എന്നാൽ എന്താ? ഈമാൻ എന്ന വിശ്വാസം. അത് അഹ്ലുസുന്നന്റെ താരിഫ് എന്താണ് ഈമാനിന്? എന്താണ് ഈമാൻ? അഹ്ലുസുന്നന്റെ അടുക്കൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ട് മാഷാല്ലാ, അതുപോലെ അഹ്ലുൽ ഇൽമ് പറയുന്ന അറിയാം നിങ്ങൾക്ക്. എന്താണ് ഇൽമ്? മുതാല ചെയ്യാണ്ട് ഒരിക്കലും കിട്ടൂല. നമ്മൾ വെറും ഒരു ക്ലാസ് നിന്ന് കേട്ടു പോകുന്നത് കൊണ്ട് ഒരിക്കലും ഇൽമ് കരസ്ഥനാക്കാൻ വേണ്ടി പറ്റൂല. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിന്റെ മുഖദ്ദിമയിൽ, ഞാൻ പലതവണ പലരോട് സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സഹീഹിന്റെ മുഖദ്ദിമയിൽ പറയുന്നു, ലാ യുനാലുൽ ഇൽമു ബിറാഹത്തിൽ ജസദ്. ശരീരം നല്ല സ്വസ്ഥമായിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടൂല? ഇൽമ് കിട്ടൂല. വിശ്രമവും വേണം, അതിന്റെ കൂടെ ഇൽമും വേണം എന്ന് പറഞ്ഞാലും കിട്ടൂല. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു, നിങ്ങൾ ഇൽമിന് വേണ്ടി ഫുള്ളായിട്ട് കൊടുത്താൽ ഇൽമ് നിങ്ങൾക്ക് കുറച്ചു തരും. നിങ്ങൾ ഇൽമിന് പൂർണ്ണമായിട്ട് കൊടുത്താൽ ഇൽമ് കുറച്ചു തരും. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? എന്താ? അള്ളാഹുവിനെ അറിയുക. എന്താണ് ഈമാന്റെ താരിഫ്? അഹ്ലു സുന്നന്റെ അടുക്കൽ ഈമാന്റെ താരിഫ് എന്താണ്? നമ്മൾ കിതാബ് തൗഹീദ് അൽഹംദുലില്ലാ പഠിച്ചിട്ടുണ്ട് മാഷാല്ലാ. അഹ്ലു സുന്നന്റെ അടുക്കൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെ എല്ലാവർക്കും അറിയാം. ആറ് കാര്യങ്ങൾ. ആറ് അഹ്സൻതും. ഈമാൻ എന്നാൽ എന്താ? അഹ്ലു സുന്നത്തിന്റെ അടുക്കൽ ഈമാന്റെ താരിഫ് എന്താ? അൽ ഈമാൻ ഖൗലും ബിൽ ലിസാൻ, ഇഅ്തിഖാദും ബിൽ ഖൽബ്, നഅം, അമലും ബിൽ ജവാരിഹ്, യസീദു ബിത് തഅ വ യൻഖുസു ബിൽ മഹ്സിയ. ബറകല്ലാഹു ഫീക, ജസാകല്ലാഹു ഖൈറ, അഹ്സൻത്. എന്താണ് അൽ ഈമാൻ? تصديق بالجنان، قول باللسان، وعمل بالأركان، يزيد بطاعة الرحمن، وينقص بمعصية الرحمن. أنجن ونقل. تصديق بالجنان، تصديق بالجنان. هذين غند سطح بدتال. قول باللسان، ناب غند باريل. عمل بالأركان، ألانجل عمل بالجوارح. അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ. നാം യസീദു ബിതാഅത്തിർ റഹ്മാൻ, അല്ലാഹുവിനെ അനുസരിക്കുന്നതിനനുസരിച്ച് ഈമാൻ അധികരിക്കും. വയൻഖുസു ബിമഅസിയത്തിർ റഹ്മാൻ, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് അഹ്ലു സുന്നയുടെ അടുക്കൽ ഈമാന്റെ താരിഫ്. ഈ താരിഫിന് എന്താണ് ഒരു പ്രത്യേകത? എന്താണ് അഹ്ലു സുന്നയുടെ അടുക്കൽ താരിഫ് എന്ന് പറയുന്നത്? ബാക്കിയുള്ള ആൾക്കാർക്കിടയിൽ അഭിപ്രായം ഉണ്ടോ? നാം ഉണ്ട്. എന്താണ് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം? ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്ന വിഷയത്തിൽ, പ്രധാനമായിട്ട് ഈമാൻ കൂടുക എന്ന വിഷയത്തിൽ അഹ്ലു സുന്നയുടെ അടുക്കൽ ഖിലാഫില്ല. ബാക്കിയുള്ള മദ്ഹബ്, മുഅ്തസിലിയ അതുപോലുള്ള ആൾക്കാർക്കിടയിൽ ഇതിന്റെ ഖിലാഫുണ്ട്. അഹ്ലു സുന്നയുടെ വിശ്വാസം അനുസരിച്ച് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. ഈമാൻ കൂടും എന്നതിന്റെ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് തെളിവാണാൻ സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങളില്ലേ, ഖൗലും ബിൽ ജിനാൻ, തസ്ദീഖും ബിൽ ലിസാൻ, വഅമലും ബിൽ അർക്കാൻ, ആ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഹദീസ് ആർക്കെങ്കിലും അറിയോ? മൂന്ന് കാര്യങ്ങളും ആ ഹദീസിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഏതാ? ഏതാ? അൽ ഈമാനു ബിദ്ഉൻ. ഈമാനിന് 70 ചില്ലാനും ശാഖകളുണ്ട്. അഹദീസ് അഫ്ളുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ. അതിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്ക്. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. അവിടെ വാക്കായി ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കല്. വൽ ഹയാഉ ശുഅബത്തു മിനൽ ഇമാൻ. വേറെ ഹദീസുകളിലെ മനസ്സുകൊണ്ട് വിശ്വസിക്കുക എന്നതിന്റെ തഫ്സീറും വന്നിട്ടുണ്ട്. നാം അപ്പോ അതാണ് ഇമാൻ. അപ്പൊ ഇമാന്റെ താരിഫ് എല്ലാവർക്കും ഓർമ്മയില്ല, എന്നെ അത് മറക്കരുത്. എന്തൊക്കെയാണ്? ഖൗലും ബിൽ ലിസാൻ, തസ്ദീഖും ബിൽ ജിനാൻ, അമലും ബിൽ അർക്കാൻ, യസീദു ബിതാഅത്തിർ റഹ്മാൻ വയൻഖുസു ബിമഅസിയത്തിർ റഹ്മാൻ. ചില ആൾക്കാർ അവിടെ വയൻഖുസു ബിതാഅത്തിൽ ഷൈത്താൻ, അതായത് ഷൈത്താൻ അനുസരിക്കുമ്പോൾ കുറയും എന്ന് പറയുന്നുണ്ട്. അതിനേക്കാളും നല്ലത് വയൻഖുസു ബിമഅസിയത്തിർ റഹ്മാൻ, അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ കുറയും എന്ന് പറയുന്നതാണ്. കാരണം മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരണ ഒരിക്കലും ഷൈത്താൻ മാത്രമല്ല, മറിച്ച് എന്തുകൂടിയുണ്ട്? അഹ്സൻ, നഫ്സും കൂടിയുണ്ട്. അമ്മാറത്തും ബിസ്സു, തെറ്റുകളിലേക്ക് താല്പര്യപ്പെടുന്നതാണ് മനുഷ്യന്റെ നഫ്സ്. അതുകൊണ്ട് അവിടെ ഏറ്റവും നല്ലത് വയൻഖുസു ബിമഅസിയത്തിർ റഹ്മാൻ എന്ന് പറയാനാകുന്നു. ആദ്യമായിട്ട് ഈമാൻ അധികരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തഅല്ലുമുൽ ഇൽമി നാഫിയ, നാഫിയായ ഇൽമ് പഠിക്കുക എന്നുള്ളതാകുന്നു. ഞാൻ ഇൻഷാല്ലാ അധികമായിട്ട് ഞാനൊന്നും പറയില്ല, ആസാറുകളും ഹദീസുകളും ഖുറാനൊക്കെ നിങ്ങൾക്ക് വായിച്ചു തരും, അതിന്റെ അർത്ഥങ്ങൾ ഇൻഷാല്ലാ ഞാൻ വിശദീകരിച്ചു തരും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇൻഷാല്ലാ ചോദിക്കാം. يقول الحافظ ابن رجب رحمه الله تعالى في كتابه فضل علم السلف على علم الخلف. ഇബ്നു റജബ് അൽഹംബലി, എല്ലാവരും കേട്ടിട്ടില്ലേ ഇമാം ഇബ്നു റജബ് അൽഹംബലി? അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്, ഫളു ഇൽമി സലഫ് അലാ ഇൽമി ഖലഫ്. എന്താ അതിന്റെ അർത്ഥം? ഫളു ഇൽമി സലഫ്, ഇൽമു സലഫിന്റെ ശ്രേഷ്ഠത, അലാ ഇൽമി ഖലഫ്, പിൻഗാമികളുടെ അറിവിനേക്കാളും മുൻഗാമികളുടെ അറിവിന്റെ ശ്രേഷ്ഠത എന്ന ഗ്രന്ഥത്തിൽ ഹാഫിസ് ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള പറയുന്നു. എന്താണ് ഇൽമു നാഫിയ? നമ്മൾ പറഞ്ഞല്ലോ ഇൽമു നാഫിയ പഠിക്കുക. എന്താണ് ഇൽമു നാഫിയ? ശ്രദ്ധിക്കണേ, ഖുർആനിനെയും സുന്നത്തിനെയും സംബന്ധിച്ചുള്ള അറിവിനാണ് എന്ത് പറയാ? ഖുർആനെയും സുന്നത്തിനെയും സംബന്ധിച്ച് അറിയുക. എങ്ങനെയാണ് അത് അറിയേണ്ടത്? ഖുർആനിന്റെയും സുന്നത്തിന്റെയും നസ്സുകൾ മനസ്സിലാക്കേണ്ടത് സഹാബികളുടെ വാക്കുകളാണ് നാം അതിന് ഇതാക്കേണ്ടത്, അവലംബിക്കേണ്ടത്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ, ഖുർആനും സുന്നത്തും മനസ്സിലാക്കലാണ് നാഫിയായ ഇൽമ്. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സഹാബികൾ എങ്ങനെ പറഞ്ഞോ? ഇപ്പൊ ഒരു ഹദീസ് കിട്ടി അല്ലെങ്കിൽ ഒരു ആയത്ത് കിട്ടി, അപ്പൊ ആദ്യം എന്താ നോക്കേണ്ടത്? സഹാബികൾ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കാം. നിങ്ങൾക്കറിയാലോ ഖുർആൻ എങ്ങനെ വിശദീകരിക്കല്? ഖുർആന് വിശദീകരിക്കാൻ പല രീതിയുണ്ട്. അതിന്റെ ഏറ്റവും അഫ്ളല് ഖുർആൻ കൊണ്ട് തന്നെ വിശദീകരിക്കലാണ്. പിന്നെ ഖുർആൻ ഹദീസ് വെച്ച് വിശദീകരിക്കൽ, അതിനുശേഷം ഖുർആൻ സഹാബികൾ വിശദീകരിച്ചതനുസരിച്ച് വിശദീകരിക്കൽ. അപ്പോ നാഫിയായ ഇൽമ് എന്നാൽ ഖുർആനും സുന്നത്തും പഠിക്കലാകുന്നു. അതെങ്ങനെ പഠിക്കണം? സഹാബികൾ എങ്ങനെ പഠിച്ചോ, സഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ, അതുപോലെ പഠിക്കണം. വത്താബിഈൻ, ഇനി സഹാബികളെ കിട്ടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ താബിഈൻ, താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കി തന്നോ, എങ്ങനെ ആയത് വിശദീകരിച്ചോ, അതനുസരിച്ച് പഠിക്കുക. വമൻ തബിഅഹും, അവരെ പിൻപറ്റിയ ആൾക്കാർ ആരെയും നാം എന്ത് ചെയ്യുക? പിൻപറ്റുക. ഫീ മസായിലിൽ ഹലാലി വൽ ഹറാം വസ്സുഹ്ദി വറഖായിഖ്, ഹലാൽ എന്താണ് ഹറാം എന്താണ് അത് പഠിപ്പിച്ചിരുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ സുഹദായി ദുനിയാവിനോടുള്ള വിരക്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതായത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദീനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഖുർആനും സുന്നത്തും സലഫു സ്വാലിഹീങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയോ ആ രീതിയിൽ മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയുക? നാഫിയായ ഇൽമ് എന്ന് പറയുക. അതാണ് ഒന്നാമത്തേത്. വൽ വുഖൂഫ് ഔവലൻ, അപ്പൊ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇബ്നു റജബ് അൽഹംബലി പറഞ്ഞു തരികയാണ് വൽ വുഖൂഫ് ഔവലൻ. അപ്പൊ അതിനൊക്കെ വേണ്ടി ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഅരിഫത്തു സഹീഹി സുന്നതി മിൻ സഖീമിഹ, സഹീഹായ ഹദീസുകൾ ളൈഫായ ഹദീസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു ഹദീസ് കിട്ടി, അപ്പൊ ആ ഹദീസ് സഹീഹാണോ എന്ന് മനസ്സിലാക്കണം ആദ്യം, അല്ലെങ്കിൽ ളൈഫാണോ. അതിനൊന്നിക്കൽ എന്ത് ചെയ്യണം? ഇജ്തിഹാദിന്റെ മർത്തവയിലെത്തണം, അല്ലെങ്കിൽ നല്ല താലിബീങ്ങളായിരിക്കണം. സ്വന്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഹദീസിന്റെ വിധി മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ ഉലമാക്കളിൽ ഇഅ്തിബാർ ചെയ്യണം. ഉലമാക്കൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് ഹദീസിൽ, ഇപ്പൊ ഒരു ഹദീസ് നമ്മൾ കിട്ടി ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിനെ പറ്റി അഹദീസിനെ പറ്റി സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമാം മുസ്ലിം പറഞ്ഞിട്ടുണ്ട്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം യഹ്യ ബിൻ മഅീൻ അതുപോലുള്ള ഉലമാക്കൾ അഹദീസിനെ പറ്റി സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കിബാറുൽ ഉലമ, വലിയ വലിയ പണ്ഡിതന്മാർ ആ ഹദീസിനെ സഹീഹാണോ ളഈഫാണോ എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് നാം പരിശോധിക്കുക. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ ഹദീസ് സഹീഹാണോ ളഈഫാണോ എന്ന് നോക്കുക. സഹീഹാണെങ്കിൽ സ്വീകരിക്കുക. വസാനിയൻ അല ഫഹ്മി നുസൂസിഹ വൽ അമലി ബിഹ. രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് എന്ത് ചെയ്യണം? അമൽ ചെയ്യണം. ഫഫീ ദാലിക കിഫായതുൽ ലിമൻ അഖില വശ്തഗൽ വശഗല ബിൽ ഇൽമി നാഫിഅ. ഇൽമുൻ നാഫിയ ഉപകാരപ്പെടുന്നത് അപ്പോ മാത്രമാണ്. ഹദീസ് കിട്ടിയാൽ ആദ്യം ഏതാണ് സഹീഹ് ഏതാണ് ളഈഫ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അതനുസരിച്ച് എന്ത് ചെയ്യുക? ജീവിതത്തിൽ അമൽ ചെയ്യുക. അതാണ് ഇൽമുൻ നാഫിയ. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇൽമുൻ നാഫിയ ഉപകാരപ്പെടുകയുള്ളൂ. അപ്പൊ എന്താണ് ഇൽമുൻ നാഫിയ? ആദ്യമായിട്ട് ഖുർആനും സുന്നത്തിന്റെ ഇൽമ്, അതാണ് ഇൽമുൻ നാഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സഹാബികളും താബിഈങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെ പഠിപ്പിച്ചു തന്നോ അതനുസരിച്ച് നാം ജീവിതത്തിൽ പകർത്തുക, അല്ലെങ്കിൽ അതനുസരിച്ച് നാം ഉൾക്കൊള്ളുക. പിന്നെ നമുക്കൊരു ഇൽമ് കിട്ടിയാൽ അത് സഹീഹാണോ ളഈഫാണോ എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അത് ജീവിതത്തിൽ കൊണ്ടുവരിക. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇൽമുൻ നാഫിയ പഠിച്ചവരായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി എന്താണ് ഇൽമുൻ നാഫിയന്റെ പ്രത്യേകത? വഖദ് ബയ്യനല്ലാഹു തആല ഫീ കിതാബിഹിൽ കരീം അൽ അദില്ല തആല ഫളിൽ ഇൽമി ശർഈ വഫളിൽ തഅല്ലുമിഹി വതഅലീമിഹി വൽഅമൽ ബിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഇൽമ് പഠിക്കുന്നതിന്റെ മഹത്വം, അതുപോലെ തന്നെ അത് പഠിപ്പിക്കുന്നതിന്റെ മഹത്വം, അതൊക്കെ അല്ലാഹു ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. സൂറ ആലി ഇംറാനിൽ നിങ്ങൾക്ക് എന്ത് കാണാം? സൂറ ആലി ഇംറാനിൽ ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. എന്താ അർത്ഥം? ഷഹീദ അല്ലാഹു, അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വൽ മലായികത്തു, മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വ ഉലുൽ ഇൽമി, അറിവുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്ത് വിഷയത്തിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ വേറെ ആരുമില്ല എന്ന വിഷയത്തിൽ. ഖായിമം ബിൽ ഖിസ്തി, അള്ളാഹു നീതി അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നവനാകുന്നു എന്ന വിഷയത്തിലും. ആരൊക്കെയാണ് സാക്ഷ്യം വഹിച്ചത്? അള്ളാഹു. അതിനുശേഷം പറഞ്ഞതാരെയാ? മലക്കുകളെ. അതിനുശേഷം പറഞ്ഞത് ഉലുൽ ഇൽമ്, അറിവ് നൽകപ്പെട്ട ആൾക്കാരെ. അപ്പൊ അറിവ് നൽകപ്പെട്ട ആൾക്കാരുടെ മഹത്വമാണത്. അതുപോലെ തന്നെ സൂറത്തുൻ നിസാഇൽ അല്ലാഹു പറയുന്നു, അഹ്ലുൽ കിതാബിന്റെ വേദക്കാരുടെ പല ന്യൂനതകളും അല്ലാഹു പറഞ്ഞതിന് ശേഷം സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലാകിന റാസിഖൂന ഫിൽ ഇൽമി മിൻഹും വൽ മുഅ്മിനൂന. അഹ്ലുൽ കിതാബിൽ പെട്ട അറിവുള്ള ആൾക്കാർ, അതുപോലെ തന്നെ വൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങളും വിശ്വസിച്ച ആൾക്കാരും, യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നബിയെ താങ്കളിലേക്ക് അവതരിക്കപ്പെട്ടത് അവർ വിശ്വസിക്കുന്നു. അഹ്ലുൽ കിതാബ്പ്പെട്ട അറിവുള്ള ആൾക്കാർ മാത്രമേ അത് വിശ്വസിക്കൂ, അതുപോലെ തന്നെ താങ്കളുടെ സമൂഹത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളും. അപ്പോൾ അവിടെ അഹ്ലുൽ കിതാബിന്റെ ന്യൂനതകൾ പറഞ്ഞതിന് ശേഷം അവിടെ ഒരു പ്രത്യേക സമൂഹത്തെ അല്ലാഹു എടുത്തു പറഞ്ഞത് ആരാണ്? അറിവുള്ള ആൾക്കാർ. അപ്പൊ അത് അവരുടെ മഹത്വമാണ്. അതുപോലെ തന്നെ അല്ലാഹു സൂറത്തു ഇസ്രായിൽ പറഞ്ഞു, സൂറത്തു ഇസ്ര 107-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന യുത്ല ان الذين اوتوا العلم من قبله اذا يتلى عليهم يخرون للاذقان سجدا. തീർച്ചയായും അറിവ് നൽകപ്പെട്ട ആൾക്കാർ, ഇദാ യുത്ല അലൈഹിം, അതായത് ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നു, ആരും സ്വീകരിക്കുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി, തീർച്ചയായും ഇവർക്ക് മുമ്പ് അറിവ് നൽകപ്പെട്ട ആൾക്കാർ, ഇദാ യുത്ല അലൈഹിം ആയാത്തുർ റഹ്മാൻ, അവർക്ക് അല്ലാഹ് ഇദാ യുത്ല അലൈഹിം യഖറൂന ലിൽ അദ്ഖാനി സുജ്ജദ, അവർക്ക് ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ അവർ എന്ത് ചെയ്യും? സുജൂദിലായിട്ട് വീഴും. വയഖൂലൂൻ, അവർ പറയും, സുബ്ഹാന റബ്ബിന, നമ്മുടെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ. ഈ കാഫിരീങ്ങൾ അള്ളാഹുവിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അതൊന്നായിട്ട് അള്ളാഹുവിന്റെ യാതൊരു ബന്ധവുമില്ല, എത്ര പരിശുദ്ധനാകുന്നു അള്ളാഹു എന്ന് അവർ പറയും. വയഖൂലൂൻ, അവർ പറയും, സുബ്ഹാന റബ്ബിന, നമ്മുടെ രക്ഷിതാവ് ഇവർ പറയുന്ന അപരാധത്തിൽ നിന്ന് പരിശുദ്ധനാകുന്നു. ഇൻകാന വഅദു റബ്ബിന ലമഫ്ഊല, തീർച്ചയായും നമ്മുടെ രക്ഷിതാവ് നമുക്ക് വാഗ്ദാനം ചെയ്തു തന്നിരിക്കുന്നത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. വയഖിറൂന ലിൽ അദ്ഖാനി, അവർ സുജൂദിലായി വീഴുകയും ചെയ്യും. യബ്കൂൻ, അവർ കരഞ്ഞുകൊണ്ട്. വയസീദുഹും ഖുശൂഅ, ഈ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് എന്ത് അധികരിപ്പിക്കും? ഖുശൂഅ അധികരിപ്പിക്കും. അപ്പോൾ അതൊക്കെ നാഫിയായ ഇൽമ് പഠിച്ചവർക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാകുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിറിൽ നിങ്ങൾക്ക് കാണാം, ഇന്നമ യഖ്ഷ അല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ള ആൾക്കാരാകുന്നു എന്ന് സൂറത്തുൽ ഫാത്തിറിൽ കാണാം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുള്ള പറയുന്നു, വഹും അഹ്ലുൽ ഖശിയ, അവരാരാണ്? അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആൾക്കാർ. വഹും അഹ്ലു കറാമത്തിഹി, അവരാണ് കറാമത്തിന്റെ ആൾക്കാർ. അല്ലാതെ ഈ പല കാര്യങ്ങൾ കാണിച്ചിട്ട് ഇതൊക്കെയാണ് കറാമത്ത് എന്ന് പറയുന്നതല്ല കറാമത്ത്, മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആൾക്കാർ, ആലിമീങ്ങൾ, അവരാണ് കറാമത്തുള്ള ആൾക്കാർ. റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. എന്താ കാരണം? അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടു. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, എന്താ അർത്ഥം? അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവരാകുന്നു. ഖുർആനിൽ വേറെ സ്ഥലത്ത് എന്ത് കാണാം? റളിയല്ലാഹു അൻഹും വറളു അൻ, അതിനുശേഷം എന്താ? അള്ളാഹുവിനെ ഭയപ്പെട്ട ആൾക്കാർക്കാണ് എന്ത്? അള്ളാഹുവിന്റെ തൃപ്തി. അപ്പൊ അത് അഹ്ലുൽ ഇൽമാണ് എന്ന് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുള്ള ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം. നാം അതുപോലെ തന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും والذين اوتوا العلم درجات. الله سبحانه وتعالى നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആൾക്കാരെയും അതുപോലെ തന്നെ അറിവുള്ള ആൾക്കാരുടെയും പദവികൾ അല്ലാഹു ഉയർത്തും എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ആയത്തൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കി തരുന്നത്? ഇൽമു പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത. അതുപോലെ തന്നെ ഹദീസുകളിൽ കാണാം, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹദീസാണ്. ما رواه الامام بخاري ومسلم رحمه الله تعالى مرفوعا, من يريد الله به خيرا يفقهه في الدين, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ ഉദ്ദേശിച്ചാൽ അവനെ എന്ത് ചെയ്യും? ദീനിൽ അവഗാഹം നൽകും. അവിടെ ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല? സമ്പത്ത് നൽകുമെന്നോ ദുനിയാവിൽ പ്രശസ്തിയോ അങ്ങനെ എന്തെങ്കിലും നൽകുന്നെന്ന് അല്ലാഹു പറഞ്ഞില്ല. മറിച്ച് എന്താ പറഞ്ഞത്? അള്ളാഹു ഒരു വ്യക്തിക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദീനിൽ അവഗാഹം നൽകും. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ സലക തരീഖൻ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, യതലബു ഫീഹി ഇൽമൻ, അതിലെന്തിനാണ് പ്രവേശിച്ചത്? അറിവ് പഠിക്കുന്നതിന് വേണ്ടി. സലകല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അതിനുശേഷം ആ ഹദീസിൽ സിയാദാത്തുകൾ ഉണ്ട് ധാരാളം. വഇന്നൽ മലായികത, തീർച്ചയായും മലക്കുകൾ, ലതളഉ അജ്നിഹതഹ ലിത്വാലിബിൽ ഇൽം റിളം ബിമാ യസ്നഅ, തീർച്ചയായും മലക്കുകൾ അവരുടെ ചിറകുകൾ അറിവ് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് താഴ്ത്തിക്കൊടുക്കും. വഇന്നൽ ആലം വഇന്നൽ ആലിം ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഹത്താൽ ഹൈതാൻ ഫിൽ മാ, തീർച്ചയായും ഒരു അറിവ് പഠിക്കുന്ന വ്യക്തി, ഒരു ത്വാലിബുൽ ഇൽം അല്ലെങ്കിൽ ഒരു ആലിം, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും ഇസ്തിഗ്ഫാർ നടത്തും, പാപമോചനം നടത്തും. ഹത്താൽ ഹൈതാൻ ഫിൽ മാ, പുഴയിലുള്ള അല്ലെങ്കിൽ വെള്ളത്തിലുള്ള മത്സ്യങ്ങളടക്കം. وفضل العالم على العابد كفضل القمر ليله البدر على سائر الكواكب, ഒരു അറിവുള്ള വ്യക്തി, ഒരു ആലിം അല്ലെങ്കിൽ ഒരു ത്വാലിബുൽ ഇൽം, അവനും ഒരു ധാരാളം ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയും അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്തുപോലെയാണ്? സാധാരണ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ 14-ാം രാവിലെ അല്ല 15-ാം രാവിലെ ഉണ്ടാവുന്ന ചന്ദ്രനെയും പോലെയാകുന്നു. എതിനെ സ്ഥാനം കൂടുതൽ? ചന്ദ്രനാണ്, അതാണ് എല്ലാവർക്കും പ്രകാശം നൽകുന്നത്. അപ്പം ധാരാളം ഇബാദത്ത് ഇൽമില്ലാതെ ചെയ്യുന്ന ഒരാളും അതുപോലെ തന്നെ ഇൽമുള്ള ഒരാളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചന്ദ്രനും ബാക്കിയുള്ള നക്ഷത്രങ്ങളും പോലെയാകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ മഹത്വം നോക്കിയേ, എന്താ പറഞ്ഞ? ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം ഇൽമ പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തും. അതാരെ പറ്റിയാണ്? നമ്മളെ പറ്റിയിട്ട്. നമ്മളിവിടെ ഇൽമു പഠിക്കാൻ ഇഖ്ലാസോടുകൂടിയാണ് ഇരുന്നതെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം സസ്യങ്ങളും എല്ലാം നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. അപ്പോൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ചെയ്യുന്ന അമലുകൾ ഇഖ്ലാസോടുകൂടി ആക്കി തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, തീർച്ചയായും അഹ്ലുൽ ഇൽം ഇൽമു പഠിക്കുന്ന ആൾക്കാർ, ത്വാലിബീങ്ങൾ, നാം നിയത നന്നാക്കിയാൽ നമ്മളും അതിൽ പെടും. വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. മശാല്ല, എന്ത് ഇസ്സത്താണ് അതിൽ നമുക്ക് പറയാന്! അംബിയാ മുർസലീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല വഹീന് വേണ്ടി തെരഞ്ഞെടുത്ത അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ആര്? ഇൽമു പഠിക്കുന്ന ആൾക്കാർ. വഇന്നഹും ലം യുവരിസൂ ദീനാറൻ വലാ ദിർഹമാ, അവർ മരണപ്പെട്ടു പോകുമ്പോൾ ഇവിടെ ദീനാറോ ദിർഹമോ ഒന്നും വെച്ചിട്ടല്ല പോയത്. അവർ അറിവ് മാത്രമാണ് അവർക്ക് അനന്തരാവകാശ സ്വത്തായിട്ട് വെച്ചിട്ടുള്ളൂ. ആരെങ്കിലും അതെടുത്താൽ മതിയായ ഒരു ഓഹരി അവനെടുത്തവനായി. അപ്പൊ ഇൽമ് പഠിക്കുന്ന ആൾക്കാർ അവരാണ് ആര്? അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ. അവരെ നാം ബഹുമാനിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും പാപമോചനം നടത്തും. പൂർണ്ണചന്ദ്ര രാവിലുള്ള ചന്ദ്രന്റെ സ്ഥാനമാണ് ബാക്കിയുള്ള നക്ഷത്രങ്ങളെക്കാൾ ഇൽമ പഠിക്കുന്നവന് അത്രയും സ്ഥാനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇൽമിന്റെ മഹത്വം അറിയാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ ആസാറുകളിൽ നമുക്ക് കാണാം, ഇമാം ആജുരി, എല്ലാവർക്കും അറിയാം ഇമാം ആജുരിയെ. ഇമാം ആജുരി റഹിമഹുള്ള, ഇമാം ആജുരിയുടെ കിതാബ് ഏതാണ് പ്രസിദ്ധമായ കിതാബ്? അശ്ശരിയ. ഇമാം ആജുരിക്ക് ശരിയ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഗ്രന്ഥമുണ്ട്. സലഫിയായ പണ്ഡിതനാണ് ഇമാം ആജുരി. അദ്ദേഹത്തിന്റെ അഖ്ലാഖുൽ ഉലമ, പണ്ഡിതന്മാരുടെ സ്വഭാവങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇന്നല്ലാഹു അസ്സ വജൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇഖ്തസ്സ മിൻ ഇബാദിഹി മൻ അഹബ്, അല്ലാഹു അവന്റെ അടിമകളിൽ നിന്ന് അവൻക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരെ തെരഞ്ഞെടുത്തു. ഫഹദാഹും ലിൽ ഈമാൻ, അവർക്ക് എന്ത് കൊടുത്തു? ഈമാൻ കൊടുത്തു. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് എന്ത് തന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ തന്നു. ബാക്കിയുള്ള കാഫിറുകളെ പോലെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരോട് തേടുക, അതിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ രക്ഷിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ തന്നു. അതെന്താണ്? അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും അത് കിട്ടിയിട്ടുണ്ട്. ആ മുഅ്മിനീങ്ങളിൽ നിന്ന്, സുമ്മഖ്തസ്സ മിനൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങളിൽ നിന്ന്, ഈമാൻ നൽകിയ ആൾക്കാരിൽ നിന്ന് അല്ലാഹു ചില ആൾക്കാരെ തെരഞ്ഞെടുത്തു. ഫമന്ന അലൈഹിം, അല്ലാഹു അവർക്ക് ഔദാര്യമായി നൽകി. ഫഅല്ലമഹും അൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തു. വഫഖഹും ഫിദ്ദീൻ, അവർക്ക് ദീനിൽ അവഗാഹം ഉണ്ടാക്കി കൊടുത്തു. വഅല്ലമഹും അത്തഅ്വീൽ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഖുർആനിന്റേതായാലും എല്ലാ വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അറിവ് നൽകി. വഫള്ളലഹും അലാ സായിരിൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങളെക്കാളും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥാനം കൊടുത്തു. ഫബിഹിം യുഅറഫുൽ ഹലാലു മിനൽ ഹറാം, അവരിലൂടെയാണ് നമുക്ക് ഏതാണ് ഹലാല് ഏതാണ് ഹറാം എന്ന് മനസ്സിലാവുക. അഹ്ലുൽ ഇൽമിൽ നമുക്ക് പറഞ്ഞു തരേണ്ടത് ഏതാണ് ഹലാൽ ഏതാണ് ഹറാം എന്നുള്ളത്. വല്ലാഹു മിനൻ നാഫിഅ, ഏതാണ് ഉപകാരപ്രദമായത് ഏതാണ് ഉപദ്രവമായത് എന്ന് പറഞ്ഞു തരേണ്ടത് ആരാണ്? അഹ്ലുൽ ഇൽമാണ്. വഹും വറസത്തുൽ അംബിയ, അവരാകുന്നു അംബിയാക്കളുടെ അനന്തരാവകാശികൾ. അൽ ഹൈതാനു ഫിൽ ബിഹാരി ലഹും തസ്തഗ്ഫിർ, സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം നടത്തുന്നു. വൽ മലായികത്തു അലൈഹിമുസ്സലാം ബി അജ്നഹതിഹ ലഹും തഖ്ള, മലക്കുകൾ അവർക്ക് വേണ്ടി ചിറകുകൾ വിരിച്ചു കൊടുക്കും. വഹും കന്നുജൂം, അവർ നക്ഷത്രങ്ങളെ പോലെയാകുന്നു. ഇൽമു പഠിക്കുന്ന ആൾക്കാർ ത്വാലിബീങ്ങൾ, കന്നുജൂം ഇതുപോലെയാണ് നക്ഷത്രങ്ങളെ പോലെയാകുന്നു. ബിഹിം യുഹ്തദ ഫി ളുലുമാത്തിൽ ബർരി വൽ ബഹരി, സമുദ്രങ്ങളിലും അതുപോലെ തന്നെ ഭൂമിയിലും കരയിലും കടലിലും ഉണ്ടാവുന്ന ഇരുട്ടിൽ നിന്ന് ജനങ്ങള് വെളിച്ചം തേടുന്നത് ആരിൽ നിന്നാണ്? അഹ്ലുൽ ഇൽമിൽ നിന്നാണ്. സമൂഹത്തിനൊരു പ്രശ്നം വരുമ്പോ, ജനങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ ഏത് രീതിയിലാണ് നാം നിൽക്കേണ്ടത് എന്ന് നോക്കേണ്ടത് അഹ്ലുൽ ഇൽമാണ്. ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ലൈറ്റ് പിടിച്ച് നടന്നു പോകുന്ന ആളാണ് ത്വാലിബ് അല്ലെങ്കിൽ ആലിമ്, അവന്റെ വേക്കിൽ ധാരാളം ആൾക്കാർ നടക്കാനുണ്ടാവും. അപ്പൊ അത്രയും മഹത്വം അള്ളാഹു അവർക്ക് നൽകി. ബിഹിം തഹ്യ ഖുലൂബ് അഹ്ലി സുന്ന, അവരിലൂടെയാണ് അഹ്ലു സുന്നയുടെ മനസ്സുകൾ ജീവിക്കുന്നത്. അഹ്ലു സുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആര് കാരണത്താലാണ്? അഹ്ലുൽ ഇൽമ് കാരണത്താലാണ്. വതമൂതു ഖുലൂബ് അഹ്ലി സൈഗ്, പ്രിയച്ച ആൾക്കാർ അവരുടെ മനസ്സുകൾ അഹ്ലുൽ ഇൽമിനെ കാണുമ്പോൾ പേടിയാണ്, അതൊക്കെ മരിച്ചുകൊണ്ടിരിക്കും. ഹയാത്തുഹും ഗനീമ, അങ്ങനെയുള്ള അഹ്ലുൽ ഇൽം അല്ലെങ്കിൽ ത്വാലിബീങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നത് തന്നെ ഗനീമത്താണ്, സമ്പത്താണ് നമുക്ക്. വമൗതുഹും മുസീബ, അവരുടെ മരണം മുസീബത്താണ്. പൊതുവെ എല്ലാവരും കേട്ടിട്ടുണ്ടോ മൗത്തുൽ ആലിം മൗത്തുൽ ആലം, ആലിമിന്റെ മരണം എന്നുള്ളത് ലോകത്തിന്റെ മരണമാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ ഇൽമിന് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കാൻ നമുക്കും ഭാഗ്യം കിട്ടി. നമ്മൾ എന്ത് ചെയ്യാ? പൂർണ്ണമായി അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി ഇഖ്ലാസോടുകൂടി അത് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നാഫിയായ ഇൽമ് എടുത്തതിന് ശേഷം അതിനുശേഷം ഏതാണ്? സ്വാലിഹായ അമല്. ഫസ്റ്റ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലിനെ കൗലി നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഹദീസ് കിട്ടിയാല് സുന്ന സഹീഹാണോ ദൈഫാണോ എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞത്. അതിനുശേഷം അമല് സ്വാലിഹ്, സ്വാലിഹായ അമലുകൾ ചെയ്യുക. പ്രവൃത്തിയിലില്ലാത്ത അറിവ് അതെന്താണ്? അന്ത്യനാളിൽ പഠിച്ച ആൾക്കാർക്ക് വിപത്താണ്. വല്ലതി യദുല്ലു അലാ ദാലിക ഉമൂർ, അതിന് ധാരാളം തെളിവുകളുണ്ട്. ആദ്യമായിട്ട് ان الله سبحانه وتعالى انما ارسل الرسل عليهم الصلاه والسلام لعبادته وتوحيده. الله എന്തിനാണ് പ്രവാചകന്മാരെ അയച്ചത്? ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. فهو الغايه من ارسال الرسل وكذلك هو الغايه من تعلم العلم النافع. അവരൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ആ കിട്ടിയ അറിവ് വെച്ചിട്ട് അനങ്ങാതിരുന്നിട്ടില്ല, മറിച്ച് അത് അവർ അമലിൽ കൊണ്ടുവന്നു. അമലിൽ കൊണ്ടുവരാൻ പറഞ്ഞ എന്താണ്? അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെത്തിച്ചു കൊടുത്തു. അള്ളാഹു ഖുർആനിൽ പറയുന്നു, സൂറത്തുൽ നഹൽ 36-ാമത്തെ ആയത്ത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്. എല്ലാ സമൂഹങ്ങളിലേക്കും നാം പ്രവാചകനെ അയച്ചു. എന്താണ് ഇതിന്റെ സന്ദേശം? അൻ ഇഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. വജ്തനിബു ത്വാഗൂത്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും നിങ്ങൾ വർജിക്കുക. ത്വാഗൂത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ എന്താണ്? കുല്ലു മാ ഉബിദ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനും പറയുന്ന പേരാണെന്ത്? ത്വാഗൂത്. രണ്ടാമത്തേത്, അന്നൽ അമല ഹുവ റൂഹുൽ ഇൽം, അമല എന്നുള്ളതാണ് ഇൽമിന്റെ റൂഹ്, ഇൽമിന്റെ സത്ത്, അറിവിന്റെ സത്ത് എന്താണ്? പ്രവർത്തനാണ്. പ്രവർത്തനമില്ലാത്ത അറിവ് കാര്യമില്ല. فَالْعِلْمُ بِلَا عَمَلٍ عَارِيَةٌ لَا يَنْتَفِعُ بِهَا. قَالَ تَعَالَى اللَّهُ بَرَنُّ إِنَّمَا يَخْشَى اللَّهَ مِنْ عِبَادِهِ الْعُلَمَاءُ. سورة الفاتر 28-ാമത്തെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആൾക്കാരാണ് ഇൽമു പഠിച്ചവരാണ്. എങ്ങനെയുള്ള ഇൽമു പഠിച്ചവർ? അത് ജീവിതത്തിൽ പകർത്തുന്ന ആൾക്കാർ. ഖതീബുൽ ബഗ്ദാദിനെ കേട്ടിട്ടുണ്ടല്ലാരും? ഖതീബുൽ ബഗ്ദാദി അഹ്ലുസുന്നന്റെ പണ്ഡിതരായിരുന്നു. ഇമാം ഖതീബുൽ ബഗ്ദാദി 4-ാം നൂറ്റാണ്ടിലാണ് തോന്നുന്നു ജീവിച്ചത്, 4-ോ 6-ോ. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അഹ്ലുസുന്നക്കിടയിൽ വരുന്ന ധാരാളം പ്രശ്നങ്ങൾ, അതുപോലെ അതായത് പ്രേക്ഷകക്ഷികളിൽ നിന്ന് അഹ്ലുസുന്നക്ക് നേരിടേണ്ടി വന്ന ധാരാളം പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞതും അത്രയും അധികം ജുഹൂദുകളുള്ള ഒരു പണ്ഡിതനാണ് ഖതീബുൽ ബഗ്ദാദി. അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്, ഇഖ്തിളാഉൽ ഇൽം. ഇഖ്തിളാഉൽ ഇൽം അൽ അമൽ, ഇൽമ് തേടുന്നത് എന്തിനെയാണ്? അമലിനെയാണ്. അപ്പൊ ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. അപ്പൊ ഇൻഷാല്ലാ, അത് പറ്റുന്നുണ്ടെങ്കിൽ ആ പുസ്തകം ലഭ്യമാണ്, പറ്റുന്ന ആൾക്കാരത് വായിക്കാം. മൂന്നാമത്തെ കാര്യം, ما ورد من الوعيد الشديد في حق من تعلم العلم الشرعي ولم يعمل به. ആദ്യമായിട്ട് പറഞ്ഞ എന്താ? അമ്പിയ മുർസലിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചു, അവർ അത് ദഅവത്ത് ചെയ്തു. രണ്ടാമത്തെ കാര്യം, അതാണ് ഇൽമ എന്നുള്ളതിന്റെ സത്തയാണ് അമല്. മൂന്നാമത്തെ കാര്യം, ഇൽമ അനുസരിച്ച് അമൽ ചെയ്യാത്ത ആൾക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം ശിക്ഷകൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എന്ത് ശിക്ഷകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅന്ന അലിം മസ്ഊലുൻ അൻ ഇൽമിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അറിവടിച്ച ആൾക്കാരോട് ചോദ്യം ചോദിക്കും, അവൻ പഠിച്ച ഇൽമിനെ പറ്റി ചോദിക്കും. അള്ളാഹു പറഞ്ഞു, അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂന അൽ കിതാബ് അഫലാ തഅഖിലൂൻ. ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അതഅമുറൂന അന്നാസ ബിൽ ബിർരി, അറിവുള്ള ആൾക്കാരോട്, അതഅമുറൂന അന്നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണോ? വതൻസൗന അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കുന്നു, അതായത് നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ബാക്കിയുള്ളവരോട് നന്മ കൽപ്പിക്കുന്നു. വഅൻതും തസ്ലൂന അൽ കിതാബ്, നിങ്ങൾ കിതാബുകൾ പാരായണം ചെയ്യുന്നു, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിക്കുന്നു, എന്നിട്ട് ജനങ്ങൾക്ക് നന്മ കൽപ്പിക്കുന്നു, പക്ഷെ നിങ്ങൾ സ്വയം ജീവിതത്തിൽ അതൊന്നും പാലിക്കുന്നില്ല. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഈ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 44-ാമത്തെ ആയത്താണ്. ഈ ആയത്തിന് വിശദീകരണത്തിൽ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുള്ള പറയുന്നു, ഈ ആയത്ത് അള്ളാഹു ഇറക്കിയത് ബനു ഇസ്രായേലിലാണ്, ബനു ഇസ്രായേൽ സമൂഹത്തിലാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത്. അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൂന അൻഫുസകും, പക്ഷേ ആ ആയത്ത് ഒരിക്കലും ബനു ഇസ്രായേൽ മാത്രം കേൾക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് എല്ലാ സമൂഹത്തിനും ബാധകമാണ് എന്ന് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. അതുപോലെ തന്നെ ആ സൂറത്തു സഫിൽ 22-23 ആയത്തുകളിൽ നമുക്ക് കാണാം, അല്ലാഹു ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ച സമൂഹമേ, ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ വലിയ കോപമുണ്ടാക്കുന്ന വിഷയമാകുന്നു എന്ന് സൂറത്തു സഫിൽ കാണാം. അപ്പോ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിലെത്തിയൽ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇൽമ് അമലില്ലാതെ ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ഹൂദിൽ നമുക്ക് കാണാം, ഖാല ഷുഐബ് മാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാകും അൻ, ഏതൊരു കാര്യത്തിൽ നിന്നാണോ സമൂഹമേ ഞാൻ നിങ്ങളെ തടുക്കുന്നത്, അതായത് ശിർക്ക് ചെയ്യരുത്, ഓരോന്നിനും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ആ കാര്യം ഒരിക്കലും ഞാനും ചെയ്യുകയില്ല എന്ന് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ നമ്മളൊരു ഇൽമുണ്ടെങ്കിൽ ആ ഇൽമ അനുസരിച്ചുള്ള അമൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇനി ഒരാള് ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, ഉദാഹരണത്തിന് ഒരു മസലയാണല്ലോ, ശ്രദ്ധിക്കുക, ഒരാളൊരു തെറ്റ് ചെയ്യുന്നു, ഉദാഹരണത്തിന് ഒരാൾ കള്ളു കുടിക്കുന്നുണ്ട്, അവൻ വേറൊരാളെ കാണുന്നു കള്ളു കുടിക്കുന്നത്, അപ്പൊ അയാൾക്ക് ഉപദേശിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇപ്പൊ ഒരാള് എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യുന്നുണ്ട്, ഉദാഹരണത്തിന് ഒരാള് മുഹമ്മദ് എന്നുള്ള ഒരാള് അല്ലെങ്കിൽ സെയ്ദ് എന്നുള്ള ആള്, അതാണ് സെയ്ദ് അമ്രാണല്ലോ പൊതു ഉദാഹരണം, സെയ്ദ് എന്നുള്ള ആള് കളവ് പറയുന്നുണ്ട്, അപ്പൊ അവൻ അവന്റെ ഒരു സുഹൃത്തിനെ കളവ് പറയുന്നതായിട്ട് കണ്ട്, അങ്ങനെയാണെങ്കിൽ കളവ് പറയാൻ പാടില്ലെന്ന് പറ്റോ? പറ്റോ? ഈ ആയത്തിൽ അള്ളാഹു എന്താ പറയുന്നത്? നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് പറയുന്നത്? പക്ഷെ അങ്ങനെ പറയാൻ പറ്റോ? അപ്പൊ എന്താ അതുകൊണ്ടുള്ള ഉദ്ദേശം? ഉലമാക്കൾ ഇതിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്നുള്ളത് എന്താ, സ്വന്തമായിട്ട് തെറ്റ് ചെയ്യാതിരിക്കലും ബാക്കിയുള്ളവരെ തെറ്റിൽ നിന്ന് തടയലും, അതാണ് പൂർണ്ണത. ഇനി തീരെ ഇല്ലാതിരിക്കുക എന്നുള്ളത് സ്വന്തമായി തെറ്റും ചെയ്യുക, ബാക്കിയുള്ളവർ ഉപദേശിക്കാതിരിക്കുകയും ചെയ്യുക. ഒരു വ്യക്തി സ്വന്തമായിട്ട് തെറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളവർ ഉപദേശിക്കുന്നു, അപ്പൊ രണ്ടിനും നടുക്കുക ഉള്ളത്. അപ്പൊ അതാണ് ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത്. ഇപ്പൊ ഒരാള് കള്ളുപിടിക്കുന്ന, അവന്റെ അനിയനെ കള്ളുപിടിക്കുന്ന കണ്ട് അപ്പൊ പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കും, അങ്ങനെയാണെങ്കിൽ അവനോട് ഉപദേശിക്കണം, അല്ലാതെ ഈ ആയത്ത് വെച്ചിട്ട് ഉപദേശിക്കാതിരിക്കുകയല്ല വേണ്ടത്. അത് കുറെ ആൾക്കാർ ഇപ്പൊ തെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഒരു ദർസിൽ ഞാൻ കേട്ടിരുന്നു, ഷെയ്ഖ് പറയുന്നുണ്ടായിരുന്നു പല ആൾക്കാരും ആയത്ത് ആ രീതിയിൽ മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെ ഞാൻ കളവ് അറിയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനെങ്ങനെ അവനെ ഉപദേശിക്കുക, ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്, അങ്ങനെയല്ല. ഈ ആയത്തിൽ അബ്ദുറഹ്മാൻ നാസർ സഅദിയും വിശദീകരിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, പൂർണ്ണത എന്ന് പറഞ്ഞാൽ സ്വന്തം തെറ്റ് സ്വയം തെറ്റ് ചെയ്യാതിരിക്കുക, ബാക്കിയുള്ള ആൾക്കാരെ തടുക്കുക, അതാണ് പൂർണ്ണത. ഒന്നും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം തെറ്റ് ചെയ്യുകയും ചെയ്യുക, ബാക്കിയുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അനങ്ങാതിരിക്കുകയും ചെയ്യുക, അതാണ് ഒന്നുമില്ലായ്മ. അതിന്റെ രണ്ടിന്റെയും മധ്യത്തിലുള്ളതാണ് എന്ത്? തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആളെ കണ്ടാൽ ഉപദേശിക്കുക. അപ്പോ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആളെ കണ്ടാൽ ഉപദേശിക്കാം. ഇനി എങ്ങനെയാണ് ഇൽമ അധികരിപ്പിക്കാനുള്ള വഴികള്? ഇൽമ അധികരിപ്പിക്കാൻ സലഫു സ്വാലിഹുകളുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത് അർ-റിഹ്ലതു ഫീ തലബിൽ ഇൽമി ശറഈ, ഇൽമ പഠിക്കുന്നതിന് വേണ്ടി യാത്ര പോവുക, അതൊന്നും ഇന്നില്ല, വളരെ കുറവാണ്. വഹുദൂർ മജാലിസിഹി വഹലഖി, ഇൽമിന്റെ മജ്ലിസുകളിലും ഹൽഖകളിലും പങ്കെടുക്കുക. ودراسه ابوابه وباحثه علموي ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക പഠിക്കുക. വല അമലി ബിഹി, അതനുസരിച്ചൊക്കെ അമൽ ചെയ്യാം. അപ്പോ ഒന്നാമത്തെ കാര്യം നാഫിയായ ഇൽമു പഠിക്കുക എന്നുള്ളതാണ് ഈമാൻ അധികരിപ്പിക്കാൻ. എന്താണ് നാഫിയായ ഇൽമു? നമ്മൾ പറഞ്ഞു നാഫിയായ ഇൽമിൽ പെട്ടത് ആദ്യത്തേതാ ഖുർആൻ. ആദ്യമായിട്ട് നാഫിയായ ഇൽമിൽ പെട്ടത് ഖുർആൻ ആകുന്നു. ഖുർആനിന്റെ മഹത്വം എല്ലാവർക്കും അറിയാം, അതിനാ പറയേണ്ട ആവശ്യമില്ല. ഒരു ഹദീസ് അതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിശദീകരിച്ചു തരാം. എല്ലാവർക്കും കേട്ടൊരു ഹദീസാണ് ഇഖ്റഉ അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ എന്ത് ചെയ്യുക? ഖുർആൻ പാരായണം ചെയ്യുക, കാരണം അത് അന്ത്യനാളിൽ ശുപാർശകനായിട്ട് വരുന്നതാണ്. ചെറിയ ഹദീസിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ ഹദീസ് ആ ഹദീസാണ് പ്രധാനം, അതുകൊണ്ടാണ് ഞാൻ ആ ഹദീസ് മാത്രം പ്രധാനമായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഹദീസ് മുആവിയത്ത് ബിൻ സല്ലാം എന്ന് പറയുന്ന റാവിയാണ് ആ ഹദീസിന്റെ മദാറ്. ആ വ്യക്തിയിൽ നിന്നാണ്, അദ്ദേഹം സഹാബിയല്ല, ആ വ്യക്തിയിൽ നിന്നാണ് ആ ഹദീസ് വന്നത്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അബൂമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു അൻഹു. അബൂമാമത്ത് അൽ ബാഹിലിന്റെ പേരെന്താ? ആ സഹാബിന്റെ പേരെന്താ? അബൂമാമ എന്നുള്ള കുന്നിയത്താണ്. അദ്ദേഹത്തിന്റെ പേരെന്താ അറിയാർക്കെങ്കിലും? സുദൈബിൻ അജ്ലാൻ. സുദൈബിൻ അജ്ലാൻ അബു ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു അൻഹു. സുദൈബിൻ അജ്ലാൻ ആ സഹാബിയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, കാരണം തീർച്ചയായും ഖുർആൻ അന്ത്യനാളിൽ അത് ഓതുന്ന ആൾക്കാർക്ക് ശുപാർശകനായിട്ട് വരുന്നതാകുന്നു. ഈ ഹദീസിന്റെ പരമ്പര, അതായത് ഒരു ഹദീസിന് സനദ് ഉണ്ടാവുമല്ലോ, ഈ ഹദീസിന്റെ സനദിന്റെ പ്രത്യേകത എന്താണെന്നാൽ എല്ലാവരും ഓർത്തു വെക്കണം, ഇത് ഇൽമുൽ ഹദീസായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഹദീസിന്റെ സനദ് ആ റുവാത്ത് എല്ലാവരും ഷാമിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഹദീഫിന് എന്താ പറയാ, ഇപ്പൊ ഒരു ഹദീഫിന്റെ റിപ്പോർട്ടർമാര് ഫുള്ളായിട്ട് മദീനയിൽ നിന്നുള്ള ആൾക്കാരാണ് ഉദാഹരണത്തിന്, അങ്ങനെയാണെങ്കിൽ ഹദീഫിന് എന്താ പറയാ, ഹദീസുൻ മദനിയുൻ, മദനിയ ഹദീസ്. ഒരു ഹദീസിന് മൊത്തം മക്കിയാണ്, അങ്ങനെയാണെങ്കിൽ ഹദീസുൻ മക്കിയുൻ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ അത് ഉസൂൽ ഹദീസിൽ പഠിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഒരു ഹദീസിന്റെ സനദിൽ മൊത്തമായിട്ടുള്ളത് യമനികളാണ്, അങ്ങനെയാണെങ്കിൽ ഹദീസുൻ യമനിയുൻ. അപ്പൊ ഒരു ഹദീസിന്റെ സനദുകളിൽ ഫുള്ളായിട്ട് ഷാമികളാണെങ്കിൽ എന്താ പറയാ, ഹദീസുൻ ഷാമിയുൻ. ഈ ഹദീസ് ഹദീസുൻ ഷാമിയാണ്, ഹദീസുൻ ഷാമി എന്നാണ് ഈ ഹദീസ് അറിയപ്പെടുക. അതുപോലെ തന്നെ ചില ഇങ്ങനെ ഉണ്ടാവും, അത് ഒരു നാടിനെ ആ നാട്ടുകാരിലൂടെ വന്ന കുറെ ഹദീസുകൾ ഉണ്ടാവും, അതിൽ ഏറ്റവും അഫ്സലായ ഹദീസ് ഉദാഹരണത്തിന്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഹദീസ് ഷാമിയായ ഹദീസാണ് നമ്മൾ പറഞ്ഞല്ലോ, ഷാമുകാരിലൂടെ വന്ന ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് ഏതാ, ഏറ്റവും അഫ്സലായ ഹദീസ് ആർക്കെങ്കിലും അറിയോ? ഇമാം തബറാനി റഹിമഹുള്ള പറയുന്നു, അഫ്സലു ഹദീസ് അഹ്ലി ഷാം, ഷാമുകാരിലൂടെ വന്ന ഏറ്റവും അഫ്സലായ ഹദീസ് ഹദീസുൽ ഇർബാദ് മിൻ സാരിയ, ഇർബാദ് മിൻ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ആർക്കെങ്കിലും അറിയോ ഹദീസ്? പ്രസിദ്ധമായ ഹദീസ്, എല്ലാവർക്കും ഹദീസ് അറിയാം, പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദതൻ ബലീഗ, ഇതൊരു ഹദീസ് അല്ലേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലം നമുക്ക് ധാരാളം നസീഹത്തുകൾ തന്നു, ഇന്നക്കും സതറൗന ബഅദി, ധാരാളം വിഷയങ്ങൾ പറഞ്ഞ നബി പറയുന്ന, ഇന്നക്കും സതറൗന ബഅദി ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾ ധാരാളം ഇഖ്തിലാഫാത്തുകൾ കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്റെ സുന്നത്തും ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തുകളും നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹു അലൈഹ ബിൻ നവാജിദ്, നിങ്ങൾ അതിനെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. ഇലാഹിറിൽ ഹദീസ്, ആ ഹദീസ് അതാണ് ഷാമിലൂടെ, ഷാമിന്റെ ആൾക്കാരിലൂടെ വന്ന ഏറ്റവും അഫ്ളലായ ഹദീസ് ഇമാം തബറാനി റഹിമഹുള്ള പറയുന്നു. അപ്പൊ അതെല്ലാം നമ്മുടെ വിഷയം. ഈ ഹദീസ് ഏതാണ് നമ്മളിപ്പോ പറയാൻ പോകുന്ന, ഖുർആനായി ബന്ധപ്പെട്ട ഹദീസ്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് ശുപാർശകനായി വരും എന്ന ഹദീസ് ഏത് സഹാബിയാണ്? എത്ര പെട്ടെന്ന് പറഞ്ഞോ, ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ ഇൽമാണ്. ഒരു സഹാബിന്റെ പേര് അറിയാന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോ എത്ര സിനിമാടന്മാരുടെ പേര്, അത് നമ്മൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നോണ്ടല്ല, നമ്മളത് കേട്ട് കേട്ട് പഠിച്ചു പോകുന്ന പല സ്ഥലങ്ങളിൽ നിന്നും. സുദൈബ് അജ്ലാൻ, അബൂ ഉമാമത്ത് അൽ ബാഹിലി, അദ്ദേഹത്തിന്റെ കുന്നിയത്താണ് അബൂ ഉമാമത്ത് അൽ ബാഹിലി. സഹാബിന്റെ പേര് സുദൈബ് അജ്ലാൻ റളിയല്ലാഹു അൻഹു. ഈ ഹദീസിൽ അദ്ദേഹം പറയുന്നത്, ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. വേറെ റിവായത്തിൽ, ഈ ഹദീസ് സഹീഹ് മുസ്ലിമിലാണ്, സഹീഹ് മുസ്ലിം എല്ലാവർക്കും അറിയാലോ. ഹദീസ് ഗ്രന്ഥമായ വേറെ ഗ്രന്ഥമുണ്ട്, സഹീഹ് ഇബ്നു ഖുസൈമ, സഹീഹ് ഇബ്നു ഹിബ്ബാൻ, ഹാകിം. ഈ ഹാകിമിൻ, ഇമാം ഹാകിമിന്റെ മുസ്തദ്റക്, ഈ മൂന്ന് ഗ്രന്ഥങ്ങളിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് കാണാം, തഅല്ലമു അൽ ഖുർആൻ, നിങ്ങൾ എന്ത് ചെയ്യുക, ഖുർആൻ പഠിക്കുക. ആദ്യത്തെ ഹദീസിൽ എന്താ ഉള്ളത്, ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഈ സഹാബികളിൽ നിന്ന് വന്നതിൽ നിങ്ങൾ ഖുർആൻ പഠിക്കുക. അപ്പൊ എന്താണ് ഉദ്ദേശം, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുക. അപ്പൊ ആ ഹദീസിൽ എന്താ വന്നിട്ടുള്ളത്, തഅല്ലമു അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിക്കുക. അപ്പൊ എന്താ ഉദ്ദേശം, നിങ്ങൾ ഖുർആൻ മനഃപ്പാടാക്കുക. ആ ഹദീസിന്റെ ആശയം, നിങ്ങൾ ഖുർആൻ മനഃപ്പാടമാക്കുക. അതുപോലെ തന്നെ ഇതേ സഹാബിയിൽ നിന്ന്, അബൂ ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ദാരിമിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, തഅല്ലമു അൽ ഖുർആൻ, ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിക്കുക. വലാ തഗുറന്നക്കും അൽ മസാഹിഫുൽ മുഅല്ലഖ, മുഅല്ലഖ എന്ന് പറഞ്ഞാൽ ഇപ്പോ ആ വിളക്ക്, ഉദാഹരണത്തിന് തൂക്കിയിടപ്പെടുന്ന വസ്തുക്കൾക്കാണ് എന്ത് പറയാ, മുഅല്ലഖ എന്ന് പറയാ. അവിടെ ഉദ്ദേശം, വലാ തഗുറന്നക്കും അൽ മസാഹിഫുൽ മുഅല്ലഖ, മുഅല്ലഖായ മുസ്ഹഫുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അതായത് വീട്ടിൽ ഖുർആൻ ഉണ്ട്, പള്ളിയിൽ ഖുർആൻ ഉണ്ട്, ഞാൻ ഖുർആൻ എടുത്തിട്ടുണ്ട്, അതൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതൊന്നും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഫഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഖൽബൻ വഅൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല എന്ന് അബൂ ഉമാമത്ത് അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ദാരിമിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഹദീസിന്റെ ആശയം എന്താണ്, നിങ്ങൾ ഖുർആൻ പഠിക്കുക. അതുപോലെ തന്നെ അതിനുശേഷം, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ അത് ഓതുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, ശുപാർശകനായിട്ട് വരും. ഖുർആൻ ശുപാർശകനായിട്ട് വരും എന്ന ഹദീസിൽ കാണാം. ശഫാഅത്ത് എല്ലാവർക്കും അറിയാം, ശുപാർശ. ശുപാർശയുടെ ഹദീസ് അഹ്ലു സുന്നയുടെ അടുക്കൽ എന്താണ്, മുതവാസിറാണ്. മുതവാസിർ എല്ലാവർക്കും അറിയില്ലേ, അഹദ് അല്ല, മുതവാസിറാണ് ഷഫാഅത്തിന്റെ ഹദീസ്. ഷഫാഅത്തിന്റെ ഹദീസുകളിൽ ആർക്കെങ്കിലും പൂർണ്ണമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇമാം ദഹബിക്ക് ഷഫാഅത്തിന്റെ വിഷയത്തിൽ ഒരു പുസ്തകമുണ്ട്. ഇമാം ദഹബി എല്ലാവരും അറിയാം, താലിബീങ്ങളുടെ മനസ്സ് ഇമാം ദഹബിന്റെ പേര് കേൾക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്ന പറയാറ് പൊതുവെ. അത്രയും മഹാനായ ഒരു പണ്ഡിതനാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള. സംസം വെള്ളം കുടിക്കുമ്പോൾ എന്താ ദുആ ചെയ്തേ? അള്ളാഹുവെ, ഇൽമുർ റിജാലിൽ ഇമാം ദഹബിയുടെ അറിവ് എനിക്ക് തരണേതാണ്. അത്രയും മഹാനായ പണ്ഡിതനാണ് ഇമാം ദഹബി. താലിബീങ്ങൾക്ക് പഠിക്കാനുള്ള ഹിമ്മത്ത് പോകുമ്പോ ഇമാം ദഹബിയുടെ സിറ ആലാമു നുബല, താലിബീങ്ങളുടെ ഫ്രൂട്ട്സ് എന്നാ പറയാറ്, സിറ ആലാമു നുബല എടുത്ത് വായിച്ചാല് ഹിമ്മത്ത് ആകാശത്തെത്തും. അത്രയും മഹത്തായ ഗ്രന്ഥമാണ് ഇമാം ദഹബി റഹിമഹുള്ളാഹ്. അദ്ദേഹം ആ ഹദീസുകളൊക്കെ ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് ഷഫാഅത്തിന്റെ വാവുകൾ, ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ഹദീസ് മുതവാസിറാണെന്ന് സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇമാം ദഹബി. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശുപാർശ. ശുപാർശ പറഞ്ഞ എന്ത് കാര്യത്തിന് ശുപാർശ ഉണ്ടാവല്ലേ അള്ളാഹുവിന്റെ അടുക്കൽ? ഞാൻ സമയമില്ല, പെട്ടെന്ന് വിചാരണ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് പുറത്താകാൻ വേണ്ടി ഉണ്ടാവും, സ്വർഗത്തിലെത്തിയ ആൾക്കാർക്ക് സ്വർഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയും ശുപാർശ ഉണ്ടാവും. ഇപ്പൊ ഒരു വ്യക്തി ഉദാഹരണത്തിന് ഖുർആൻ പഠിച്ചിട്ടുണ്ടോ, വേറൊന്നും ഉണ്ടാവില്ല അവന്റെ കയ്യിൽ, അവന്റെ ഉസ്താദുമാരൊക്കെ വലിയ പദവിയിലായിരിക്കും. പക്ഷേ അള്ളാഹു ആ ഖുർആൻ കാരണം അവന്റെ ഉസ്താദുമാരെക്കാളും ശ്രേഷ്ഠതയിൽ അവനെ എത്തിക്കും. കാരണം അള്ളാഹു അവരെ പറ്റി പറഞ്ഞത് എന്താ? പറഞ്ഞു ഖുർആനിന്റെ ആൾക്കാർ അള്ളാഹുവിന്റെ കുടുംബക്കാരാണ്, അള്ളാഹുവിന്റെ ആൾക്കാരാണ്, അള്ളാഹുവിന്റെ മാത്രം ആൾക്കാരാണ്. അപ്പൊ അതാണ് ഖുർആൻ പഠിച്ച ആൾക്കാരുടെ മഹത്വം. പിന്നെ അതുപോലെ തന്നെ ആ ഹദീസിൽ വേറൊരു സൂചിപ്പിക്കാനുള്ളത്, അത് മാത്രം സൂചിപ്പിക്കുഹി, അത് പാരായണം ചെയ്യുന്ന ആൾക്കാർക്ക് അത് ശുപാർശകനായിട്ട് വരും. ആരാ ശുപാർശകനായിട്ട് വരാം? ഖുർആൻ. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഖുർആനെ ശുപാർശകനായിട്ട് വരില്ല, മറിച്ച് അവന്റെ ഓത്തില്ലേ, അവൻ ഓതിയ ആ സൽക്കർമ്മം, ആ അമലാണ് ശുപാർശകനായിട്ട് വരാ. അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് അമലുകൾ ആഖിറത്തിലെത്തിയാൽ എന്ത് ചെയ്യും? ചില ശരീരങ്ങളൊക്കെ ആയിട്ട് അള്ളാഹു മാറ്റിമറിക്കും. എന്നിട്ടാണ് രണ്ട് കിഫയിൽ, മീസാന്റെ രണ്ട് ഭാഗത്ത് വെച്ച് അളക്കുക, തൂക്കുക. ഒരിക്കലും ഖുർആൻ അല്ല വരാ, ഖുർആൻ വരുന്ന ആരും വിശ്വസിക്കരുത്. കാരണം ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്. ഇമാം അബൂ ജാഫർ തഹാവി റഹിമഹുള്ള പറഞ്ഞതുപോലെ, മിൻഹു ബദഅ വഇലൈഹി യഊദ്, അള്ളാഹുവിൽ നിന്ന് ആരംഭിച്ചു അള്ളാഹുവിലേക്ക് മടങ്ങും, ഖുർആൻ മടങ്ങും. ഖുർആൻ വരൂല, മറിച്ച് അവന്റെ അമൽ ആ രൂപത്തിൽ വന്ന് അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. ഖുർആൻ വരും എന്ന് നമ്മൾ പറഞ്ഞാല് ഖുർആൻ മഖ്ലൂഖാണ് എന്നതാണ് അതിലൂടെ എത്താം. ഖുർആൻ മഖ്ലൂഖാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഹുവ കാഫിർ, അവൻ കാഫിറാണ്. അപ്പൊ ഖുർആൻ അല്ല വരാ, മറിച്ച് അവന്റെ അമൽ ആ രീതിയിൽ വരും. പിന്നെ ഷഫാഅത്ത് ഖുർആൻ അല്ല ചെയ്യാ, മറിച്ച് അവന്റെ അമൽ വന്നിട്ടാണ് ശുപാർശ. അതാണ് തെറ്റിദ്ധരിക്കരുത്. അഹ്ലുസുന്നയാണ് ശുപാർശ സ്ഥിരപ്പെടുത്തുന്നത്. മുഅ്തസിലിയാക്കളും ഇബാദിയാക്കളും ഒക്കെ എന്ത് ചെയ്യുന്നില്ല, ശുപാർശ അംഗീകരിക്കുന്നില്ല. ഇബാദിയാക്കൾ എല്ലാവർക്കും അറിയാലോ, ഒമാനിലൊക്കെ ഉള്ള അവരൊക്കെ ശുപാർശ എതിർക്കുന്ന ആൾക്കാരാണ്. ഇൻഷാല്ലാ സമയമായി. അപ്പൊ എന്താ ചെയ്യാ, എല്ലാവരും കഴിവിന്റെ പരമാവധി പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഖുർആൻ എല്ലാവരും, എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ട് ഇപ്പൊ നിങ്ങളെല്ലാവരും, ഞാൻ ആദ്യം വിചാരിക്കല്ലോ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നാ. എനിക്കൊരു സുഹൃത്തിനറിയാം തൃശ്ശൂരുള്ള, അദ്ദേഹം 37 വയസ്സായപ്പോഴാണ് ദീൻ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അദ്ദേഹത്തിന് ചില്ലറ മാസം കൊണ്ട് 7 ഹിഫ്ലുണ്ട്, അലഹമ്ദുലില്ല. അപ്പൊ പഠിക്കാന്ന് വെച്ചാല് ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. ഖുർആൻ പഠിച്ചവന്റെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഹദീദിലൊക്കെ വായിച്ചിട്ടുണ്ട്, ആഖിറത്തിലെത്തിയാൽ അവനോട് പറയും ഖുർആൻ ഓത്. അങ്ങനെ ഓരോ ആയത്തിനനുസരിച്ച് ഓരോ പദവി കൂടിക്കൊണ്ടിരിക്കും. അവസാനത്തായത്ത് എവിടെയാണ് എത്തുന്നത് അവിടെയായിരിക്കും അവന്റെ പദവി. അപ്പൊ അത്രയും കൂടുതൽ. അപ്പൊ നിങ്ങൾ ഡെയിലി ഒരു അര പേജ് ഹിഫ്ല് ചെയ്താല് 4 കൊണ്ട് നിങ്ങൾക്ക് ഹാഫിൾ ആവാം. ഡെയിലി ഒരു പേജ് പഠിച്ചാൽ നിങ്ങൾക്ക് 2 കൊണ്ട് ഹാഫിൾ ആവാം. അപ്പൊ അത്രയും എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ സ്വന്തം പഠിക്കുക, ബാക്കിയുള്ള ആൾക്കാരെ പഠിപ്പിക്കുക. അള്ളാഹു ഖുറാനിൽ പറഞ്ഞതുപോലെ അംഫുസക്കും വഹലിക്കും നാറ, നിങ്ങളുടെ സ്വയം ശരീരത്തെയും കുടുംബക്കാരെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ഇമാം ഖുർത്തുബി ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നത്, അഹലിനെ എങ്ങനെയാ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, ശരിയായ രീതിയിൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ടു തരുമാറാവട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. ജസാകുമുല്ലാഹു ഖൈർ, ബറകല്ലാഹു ഫീക്കും. സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.